ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഉന്നമനത്തിന് സാമൂഹിക സാങ്കേതിക മേഖലകളിലെ പുരോഗതി അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിൽ വിവിധ മേഖലകളിലെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. തെലങ്കാനയിൽ ഊർജ്ജ, റെയിൽ, ആരോഗ്യമേഖലയിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിന് താൽപര്യം പ്രകടിപ്പിച്ച് ലോകരാഷ്ട്രങ്ങൾ. ലോകത്തിലെ മുൻനിര ബഹിരാകാശ ഏജൻസികളിലൊന്നാണ് ISRO എന്നും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ മഞ്ഞ ജാഗ്രത. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഉന്നമനത്തിന് സാമൂഹിക സാങ്കേതിക മേഖലകളിലെ പുരോഗതി അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡ് ബസ്തറിലെ ജഗദൽപൂരിൽ 26,000 കോടി രൂപയിലധികം വരുന്ന നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ രാജ്യത്തെ ഓരോ പ്രദേശവും വികസിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു.
വികസിത ഭാരത് ഫിസിക്കൽ, ഡിജിറ്റൽ ഓർ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഭവിഷ്യ കി ജറൂരത്തോ ഹിസാബ് സേ ഹോനാ ചാഹിയേ. യഹി വജഹ ഹൈ ഹമാരി സർക്കാരിനെ ഇൻഫ്രാസ്ട്രക്ചർ പർ ഹോനെ വാലെ ഖർച്ച് കോ ബഢാകർ ദിയ ഹൈ. ഛത്തീസ്ഗഡ് കി ജനത ഓർ യുവാ കേ ജീവൻ കോ സുഗമ ബനാനേ കേ ലിയേ ഭാരത് സർക്കാർ ഹർ സംഭവ പ്രയാസ് കർ രഹി ഹൈ. ആജ് ജിൻ പരിയോജനാവോ കാ ലോകാർപ്പണ ഓർ ശിലാന്യാസ് ഹുവാ ഹൈ ഉൻസെ ഛത്തീസ്ഗഡ് മേ പ്രഗതി കി ഗതി തേജ് ഹോഗി.
ഗോത്രവർഗ ജില്ലയായ ബസ്തറിലെ നഗർനാറിൽ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NMDC സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സ്റ്റീൽ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏകദേശം 24,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ് ഉയർന്ന നിലവാരമുള്ള സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കും. പ്ലാന്റും അനുബന്ധ വ്യവസായങ്ങളും 1,000,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ജഗ്ദൽപൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി അന്താഗഡിനും താരോഖിക്കുമിടയിലുള്ള പുതിയ റെയിൽപാതയും ജഗ്ദൽപൂരിനും ദന്തേവാഡയ്ക്കുമിടയിലുള്ള ഇരട്ട റെയിൽ ലൈൻ പദ്ധതിയും രാജ്യത്തിന് സമർപ്പിച്ചു. താരോഖിക്കും റായ്പൂരിനുമിടയിലുള്ള ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ നിസാമാബാദിൽ ഊർജ്ജ, റെയിൽ, ആരോഗ്യമേഖലയിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇന്ന് നാടിന് സമർപ്പിക്കും. നിസാമാബാദിലെ മനോഹരാദാബാദിനും സിദ്ദിപേട്ടിനുമിടയിൽ പുതിയ റെയിൽപാതയും ധർമ്മബാദ്, മനോഹരാബാദ്, മെഹബൂബ് നഗർ, ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്നിവയ്ക്കിടയിലുള്ള റെയിൽ വൈദ്യുതീകരണവും പദ്ധതികളിൽ ഉൾപ്പെടും. രാമഗുണ്ടത്ത് 6,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അത്യാധുനിക 800 MW പവർ സ്റ്റേഷനും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്യുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 3 ദിവസങ്ങളിലായി തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നത്. സംഘം ഇന്ന് തെലങ്കാനയിലെ രാഷ്ട്രീയ പാർട്ടികളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായും പോലീസ് ഡയറക്ടർ ജനറലുമായും അവസാന ദിനം ചർച്ച നടത്തും. ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ അനുദിനം പുരോഗതി കൈവരിക്കുകയാണെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഈ രംഗത്തെ ഉന്നതരുമായാണ് രാജ്യം ഇന്ന് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ മുൻനിര ബഹിരാകാശ ഏജൻസികളിലൊന്നാണ് ISRO എന്ന് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യത്തെ നയിക്കാൻ അർപ്പണബോധമുള്ള വ്യക്തികളുടെയും സംഘടനകളുടെയും സഹകരണം ആവശ്യമാണെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്മരണികകളുടെ ഈ ലേലത്തിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം. ലേലം ഈ മാസം 31 വരെ തുടരും. ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന പണം ഗംഗാനദി പുനരുജ്ജീവിപ്പിക്കാനുള്ള നമാമി ഗംഗെ പദ്ധതിക്ക് പ്രയോജനപ്പെടുത്തും. 100 രൂപ മുതൽ 65 ലക്ഷം രൂപ വരെയുള്ള മെമന്റോകൾ ഈ ലേലത്തിൽ ലഭ്യമാണ്. ന്യൂഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ ഇത്തരം മെമന്റോകളുടെ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിലുള്ള IS ഭീകരൻ ഷാനവാസിനെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ അറസ്റ്റ് ചെയ്തു. ദക്ഷിണ ഡൽഹിയിലെ ജയ്പൂരിൽ നിന്നാണ് ഇയാളെയും മറ്റു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനകളുടെ രേഖകളും മറ്റു വസ്തുക്കളും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് വാർത്താ ഏജൻസിയായ ന്യൂസ് ക്ലിക്കിനെതിരെ UAPA ചുമത്തി ഡൽഹി പോലീസ്. ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെയും മറ്റും വീടുകളിൽ ഡൽഹി പോലീസ് റെയ്ഡ് നടത്തി. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പഞ്ചാബിൽ സ്വച്ഛ് ഭാരത് മിഷന് കീഴിൽ ജൽശക്തി മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിച്ച സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സമാപിച്ചു. മാലിന്യമുക്ത ഇന്ത്യ എന്ന പ്രമേയവുമായി പഞ്ചാബ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനിൽ ശുചിത്വത്തിലും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവച്ച പഞ്ചായത്തുകൾ, സ്കൂളുകൾ, സേവാ സംഘങ്ങൾ എന്നിവയെ ആദരിച്ചു. ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ സംസ്കൃത മഹോത്സവം അരങ്ങേറി. കർണാടകയിലെ പ്രമുഖ നാടോടി നൃത്ത സംഘങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സംസ്കൃത മഹോത്സവത്തിൽ സന്നിഹിതനായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
കേരളത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലുള്ള മേഖലാതല അവലോകന യോഗം എറണാകുളത്ത് നടക്കുന്നു. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളുടെ അവലോകന യോഗമാണ് ഇന്ന് നടക്കുന്നത്. ബോൾഗാട്ടി പാലസിലാണ് യോഗം. ഭരണനേട്ടങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കുക, സമയബന്ധിത പദ്ധതി നിർവ്വഹണം ഉറപ്പാക്കുക, വിവിധ ജില്ലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലൂടെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മേഖലാതല യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളുടെ അവലോകന യോഗം മറ്റന്നാൾ കോഴിക്കോട് ചെറുവണ്ണൂർ മറീന കൺവെൻഷൻ സെന്ററിൽ നടക്കും. മാതാ അമൃതാനന്ദമയിയുടെ സപ്തതി ആഘോഷം കൊല്ലം വള്ളിക്കാവ് അമൃതപുരിയിൽ പുരോഗമിക്കുന്നു. സാംസ്കാരിക സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ, സഹമന്ത്രിമാരായ അശ്വിനികുമാർ ചൌബേ, വി മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിലാണ് ജന്മദിനാഘോഷ പരിപാടികൾ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണം, അമൃതശ്രീ പദ്ധതിയുടെ വിപുലീകരണം, സമൂഹ വിവാഹം എന്നിവയും നടക്കും. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വെള്ളം കയറി തുടങ്ങി. ആലപ്പുഴയിലെ ചില താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. ചേർത്തലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. കുട്ടനാട്ടിൽ ചമ്പക്കുളം, മങ്കൊമ്പ് എന്നിവിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയും ഇടിമിന്നലും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ഇന്ത്യ ആതിഥ്യമരുളുന്ന 13-ാമത് ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് മറ്റന്നാൾ തുടക്കമാകും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. ഉച്ചയ്ക്ക് 2-ന് ഇംഗ്ലണ്ടും ന്യൂസിലാന്റും ഏറ്റുമുട്ടും. ഇന്ത്യയും നെതർലൻഡ്സുമായുള്ള ലോകകപ്പ് സന്നാഹ മത്സരം മഴയെ തുടർന്ന് ആശങ്കയിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം തുടങ്ങേണ്ടതെങ്കിലും കാര്യവട്ടത്തും സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിലും കനത്ത മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സന്നാഹ മത്സരത്തെയും മഴ സാരമായി ബാധിച്ചിരുന്നു. ഹാങ്ഷ്വാ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ വേട്ട തുടരുന്നു. 13 സ്വർണം, 24 വെള്ളി, 24 വെങ്കലം ഉൾപ്പെടെ 61 മെഡലുകളോടെ നിലവിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഒരു റിപ്പോർട്ട്.
പുരുഷന്മാരുടെ 1000 മീറ്റർ കനോ ഡബിൾ ഇനത്തിൽ അർജുൻ സിംഗ്, സുനിൽ സിംഗ് സലാം സഖ്യം വെങ്കലം നേടി. പുരുഷ ക്രിക്കറ്റിൽ നേപ്പാളിനെ 23 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്തിൽ അതിഥി ഗോപിചന്ദിനെ പരാജയപ്പെടുത്തി ജ്യോതി സുരേഖ ഫൈനലിൽ കടന്നു. വനിതാ ഹോക്കിയിലും ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനൽ പ്രവേശനം നേടി. ബാഡ്മിന്റൺ റൌണ്ട് 32 മത്സരങ്ങളിൽ HS പ്രണോയ്, PV സിന്ധു എന്നിവർ വിജയിച്ചു. മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണം നേടിയ പ്രീതി ലാംബ, റിലേയിൽ വെള്ളി നേടിയ മുഹമ്മദ് അജ്മൽ, വിദ്യാരാംരാജ്, രാജേഷ് രമേശ്, വെങ്കടേശൻ ശുഭ എന്നിവരെ ശ്രീ മോദി സമൂഹമാധ്യമ പോസ്റ്റിലൂടെയാണ് അഭിനന്ദിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഈ മാസം 14-ന് വടക്കേ അമേരിക്കയിലെ മേരിലാൻഡിൽ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്യാനൊരുങ്ങി ഇന്ത്യ. സമത്വ പ്രതിമ എന്ന് പേരിട്ടിരിക്കുന്ന 19-അടി പ്രതിമ നിർമ്മിച്ചത് കലാകാരനും ശില്പിയുമായ റാം സുത്താറാണ്. ബംഗ്ലാദേശിൽ ഈ വർഷം ഇതുവരെ 1017 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 11 മരണം കൂടി പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ ഉന്നമനത്തിന് സാമൂഹിക സാങ്കേതിക മേഖലകളിലെ പുരോഗതി അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിൽ വിവിധ മേഖലകളിലെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. തെലങ്കാനയിൽ ഊർജ്ജ, റെയിൽ, ആരോഗ്യ മേഖലയിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിന് താൽപര്യം പ്രകടിപ്പിച്ച് ലോകരാഷ്ട്രങ്ങൾ. ലോകത്തിലെ മുൻനിര ബഹിരാകാശ ഏജൻസികളിലൊന്നാണ് ISRO എന്നും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ മഞ്ഞ ജാഗ്രത. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.